പ്രൈസ് ദ ലോർഡ്. ഈ പുതുവർഷത്തിൽ ഒരു ദിവസം കൂടി ദൈവവചനം ചിന്തിക്കുവാൻ നമ്മൾക്ക് അവസരം തന്ന സ്നേഹവാനായ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന് യോഹന്നാൻ 3:8-9. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:8-9. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. പിടിവിടാത്ത കിനാവള്ളി, ഫോർമിഡബിൾ ഒക്ടോപ്പസ്. ഇസബെല്ല എന്ന് പേരുള്ള ഒരു വനിത തൻ്റെ ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് ഒരു മന്ത്രവാദിയെ സമീപിച്ചു. ചതിയനായ മന്ത്രവാദി ഒരു ചിത്രം പെയിന്റ് ചെയ്തു കൊടുത്തിട്ട് എന്നും അതിൽ ചുംബിക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരം നടക്കുമല്ലോ എന്ന് കരുതി ദിവസവും ആ ചിത്രത്തെ ചുംബിച്ച സ്ത്രീ മന്ത്രവാദി പറഞ്ഞ 3 മാസം കൊണ്ട് പ്രശ്നപരിഹാരം ലഭിക്കാതെ അതരത്തിൽ പിടിച്ച പെയിന്റിൻ്റെ മാരകമായ വിഷത്താൽ രോഗിയായി മരിക്കുകയും ചെയ്തു. പാപം നമ്മെ പിടിച്ചാൽ പിടിവിടുകയില്ല. കിനാവള്ളിയെപ്പോലെ അത് നമ്മെ തകർക്കുവാൻ ശ്രമിക്കും. നാം പാപത്തിനിരയാകുകയും ചെയ്യും. പാപം തടിച്ചു കൊഴുത്താൽ ആത്മാവ് മെലിഞ്ഞ് ഉണങ്ങും. കിനാവള്ളി അല്ലെങ്കിൽ ഒക്ടോപ്പസ് ഗുഹ പോലെയുള്ള പാർപ്പിടങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലോ പാറകളുടെ പിളർപ്പിലോ നദിക്കരയിലോ ഉണ്ടാക്കിയാണ് പാർക്കുന്നത്. കാഴ്ചശക്തി നല്ലതുപോലെയുള്ള ഈ ജീവി വേട്ടയാടി പിടിക്കുന്നത് ഈ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ നിറം മാറ്റിയുമാണ്. ഇതുപോലെയാണ് ചിലന്തിയും. ഇരയെ വീഴ്ത്തുവാൻ വല ഒരുക്കി കാത്തിരിക്കുന്നു. ഒക്ടോപ്പസ് ഇരയെ പിടിക്കുന്നത് പോലെ തന്നെ സാത്താനും അവൻ്റെ തന്ത്രങ്ങളാൽ കൗശലങ്ങളാൽ ജനത്തെ ഉപദ്രവിക്കുന്നു. നാം വായിച്ച ഭാഗത്ത് ആദ്യം മുതൽ പിശാച പാപം ചെയ്തിരുന്നു എന്ന് കാണാം. ആദ്യം മുതൽ, ആദ്യ മാതാവിനെ വളരെ മനോഹരമായ വാക്കുകൾ ഒരുക്കി സാത്താൻ ചതിയിൽ വീഴ്ച്ചപ്പോൾ ആദാമും ഔവായും ശാപത്തിൻ്റെ ഇരകളായി മാറി. പോളിഷ്ഡ് വേർഡ്സ് ആണ് അവൻ പറയുന്നത്. അവൻ്റെ സ്വഭാവം തന്നെ നമുക്ക് 3:1 നിന്നറിയാം. കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അവൻ്റെ പോളിഷ്ഡ് വാക്കുകൾ സ്ത്രീയോട് ചോദിക്കുന്നു, വാസ്തവമായി അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? നല്ല മധുരം പൊതിഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സ്ത്രീയുടെ ചിന്ത അവൻ പറഞ്ഞ വാക്കുകളിലേക്കായി. 3 കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ത്രീ ഏറ്റെടുത്തു എന്നുള്ള തെളിവാണ് 6 വാക്യത്തിൽ. ഫലം പറിച്ച് തിന്നുവാൻ കാരണം, വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായ പോളിഷ്ഡ് വേർഡ്സ് ആണ് സാത്താൻ ആ മാതാവിനോട് പറഞ്ഞത്. തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാരണവുമാണ്. ദൈവമുമ്പാകെ തെറ്റ് ചെയ്ത അവർ തെറ്റു മനസ്സിലാക്കിയപ്പോൾ സാത്താൻ്റെ ചതിയിൽ അകപ്പെട്ട അവർ ഒളിച്ച് മരത്തിൻ്റെ മറവിൽ ഒളിക്കുകയാണ് ചെയ്തത്. പണം, ജ്ഞാനെന്ന ഭാവം, വിദ്യാഭ്യാസം, കോപം, വെറുപ്പ് മുതലായ മരങ്ങൾക്ക് പിറകിൽ ഒളിക്കുന്നവരെ ഓർത്തുകൊള്ളുക. നീ എവിടെ ഒളിച്ചിരുന്നാലും ന്യായം വിധിപ്പാൻ ന്യായകർത്താവ് സൂര്യാസ്തമനമാകുമ്പോൾ അവരുടെ അടുക്കൽ എത്തിയ പോലെ നിന്റെ ഒളിവിടത്തിലും ആ ശബ്ദമെത്തും. നീ എവിടെ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നൽകുമെന്ന് വാക്കു തന്നവനാണ് നിന്നെ വിളിക്കുന്നതെന്ന കാര്യം നീ മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ആദിമാതാപിതാക്കൾ തെറ്റിൽ വീണപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് മിസ്രയീം രാജാവ് ഒരുക്കിയ കെണിയിൽ വീഴാതെ, മിസ്രയീം രാജാവിൻ്റെ പോളിഷ്ഡ് വേർഡ്സിൽ വീഴാതെ, രണ്ട് സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്ന് കാണാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 21-ാമത്തെ വാക്യവും വായിച്ചാൽ നമുക്കത് കാണാവുന്നതാണ്. സിപ്ര പൂവ എന്ന രണ്ട് സൂതി കർമ്മിണികളോട് ഫറവോൻ ആവശ്യപ്പെട്ടത് ആൺകുഞ്ഞുങ്ങളുടെ ജീവൻ നശിപ്പിക്കുവാനായിരുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട അവർ ജീവൻ നശിപ്പിക്കുകയല്ല, ജീവൻ നിലനിർത്തുകയാണ് ചെയ്തത്. സാത്താൻ ഒരുക്കുന്ന കെണി തകർക്കുവാൻ അവർക്ക് കഴിഞ്ഞത് അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട അവർക്ക് ദൈവം നന്മ ചെയ്തു എന്ന് വചനം വ്യക്തമാക്കുന്നു. 20-ഉം 21-ഉം വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളിൽ, അതുകൊണ്ട് ദൈവം സൂതി കർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. നിനക്ക് ദൈവം വർദ്ധനവ് തരണമെങ്കിൽ, നിന്നെ ദൈവം നന്മയാൽ നിറയ്ക്കണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടുന്നത് ദൈവത്തെ ഭയപ്പെടുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവന് തെറ്റ് ചെയ്യാൻ ദൈവം അനുവാദം കൊടുക്കയില്ല. ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനെ സാത്താനും ഭയപ്പെടും. കിനാവള്ളിയുടെ ഭക്ഷണം ഏറ്റവും നല്ല ഇനം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, കക്കകൾ മുതലായവയാണ്. കട്ടിയുള്ള തോടുള്ള ഇരയെ പിടിച്ച ശേഷം തൻ്റെ മുൻപിലുള്ള രണ്ട് പല്ലുകൾ ഉപയോഗിച്ച് തോട് കിഴിച്ച് മാംസളഭായമായ ഭാഗം പുറത്തെടുത്ത് കിനാവിളി ഭക്ഷിക്കുന്നു. ഇതുപോലെ വിശ്വാസത്തിൽ ഉറച്ച ദൈവമക്കളെ, പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ പുറത്തെടുത്ത് കളയുകയാണ് സാത്താൻ്റെ പദ്ധതി. അതിനായി അവൻ ഒരു നിയമമുണ്ടാക്കും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ഒന്ന് നോക്കാം നമുക്ക്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യാതൊരു കാരണവശാലും ദാനിയേലിനെ കുറ്റം വിധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചിന്തിച്ചത്, വിശ്വാസം എന്ന തോടിന് പുറത്ത് ഇവനെ എടുക്കുവാൻ കണ്ട കാരണം, ഇവനെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവർക്ക് കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അതായത് പുതിയ ഒരു ആരാധനക്രമം. 30 ദിവസം രാജാവിനെ ആരാധിച്ചില്ല എങ്കിൽ സിംഹക്കുഴിയിലിടുമെന്ന്. 30 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ആരാധനക്രമം ഒരു ദൈവപൈതലിന്റെ അടുക്കൽ ശത്രു കൊണ്ടുവരുന്നുവെങ്കിൽ അത് നിന്റെ അനുഗ്രഹത്തിനല്ല, നിന്നെ ചതിക്കുവാനാണെന്ന് മനസ്സിലാക്കേണ്ടുന്നതാണ്. കിനാവള്ളിയുടെ പ്രവൃത്തി പോലെ തന്നെ നിന്നെ വിശ്വാസത്തിൽ നിന്ന്, വിശ്വസ്തതയിൽ നിന്ന്, ദൈവത്തെ അനുസരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പുറത്തു കളയുകയാണ് സാത്താന്റെ പണി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യേശു 40 ദിവസം ഉപവസിച്ചപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കൽ ചെന്നു. ആ മുഴുവൻ ദിവസവും യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ ആയാണ് യോർദാൻ വിട്ട് മടങ്ങിയത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നാൽപ്പത് ദിവസവും അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇവിടെ സാത്താൻ യേശുവിൻ്റെ അടുക്കലും ഒരു പുതിയ ആരാധനാ സമ്പ്രദായം കൊണ്ടുവന്നു. ഈ കാണുന്നതെല്ലാം എൻ്റെതാ, നീ എന്നെ നമസ്കരിച്ചാൽ, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകുമെന്ന് പറഞ്ഞു. എന്നാൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ സാത്താൻ അവനെ വിട്ട് മാറിപ്പോയി. ഇവിടെ ദാനിയേലും ശത്രുക്കളെ ഭയന്നില്ല. 30 ദിവസത്തേക്കുള്ള പുതിയ ആരാധനക്രമം കൊണ്ടുവന്നപ്പോഴും താൻ പതിവ് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതുപോലെ അവൻ 3 നേരവും താൻ പതിവ് പോലെ ചെയ്തത് തുടർന്നു കൊണ്ടിരുന്നു. മുമ്പ് ചെയ്തത് വന്നുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്ന, മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. 30 ദിവസത്തേക്കുള്ള ആരാധനാ തന്ത്രമുണ്ടാക്കിയവർ രേഖ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഒപ്പുവെപ്പിക്കുമ്പോഴും ഇവൻ ധൈര്യത്തോടെ നിന്നു. എൻ്റെ ദൈവത്തെ അല്ലാതെ ഞാൻ ആരെയും നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല എന്ന്. സിംഹക്കുഴിയിലേക്ക് കൊണ്ടിടുമ്പോൾ ഇവൻ്റെ വിശ്വാസം കണ്ട സ്വർഗം സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞു. വിശന്നു കിടക്കുന്ന സിംഹം ഇരയെ കിട്ടിയാൽ തിന്നേണ്ടുന്നതാണ്. എന്നാൽ അതുങ്ങളെ മന്ദബുദ്ധികളാക്കി വെറുതെ കിടത്തിയത് സ്വർഗത്തിലെ അപ്പനാ. അടുത്ത ദിവസം രാവിലെ ചെന്ന് രാജാവ് വിളിച്ചത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന്. 30 ദിവസത്തെ ആരാധനക്രമം എഴുതി ഒപ്പിടിയിച്ച ആളുകൾ ദാനിയേലിന് പകരം ആ സിംഹത്തിനിരകളായി. എന്നാൽ ഒപ്പിട്ട രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, ഇവന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, അവനെ അല്ലാതെ ആരെയും വേറെ ആരാധിക്കരുത്. നിന്നെ ചതിക്കുവാൻ, നിന്നെ വിമർശിക്കുവാൻ സാത്താൻ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളിൽ നീ വീണു പോകാതിരിപ്പാൻ നീ പതിവ് തെറ്റിക്കാതെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ഇനി കിനാവള്ളിയുടെ മറ്റൊരു സ്വഭാവം തൻ്റെ ഇരയെ തളർത്തി ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഇരയെ തളർത്തുവാൻ കിനാവള്ളികൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരത്തിലുള്ള ഒരു വസ്തു ഇരകൾക്ക് വിഷമാണ്. ആ വിഷം കുത്തിവെച്ച് ശത്രുവായ ഇരയെ തളർത്തിക്കളയും. അതിനുശേഷം ധൈര്യമായി ഭക്ഷിക്കും. ഇതുപോലെ സാത്താനും നമ്മുടെ ബലഹീനത എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ബലഹീനതയിൽ കൂടി നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. BC 300 ചൈനയിൽ വൻമതിൽ പണിത ഹവാങ് ചക്രവർത്തി ശത്രുക്കളിൽ നിന്ന് തൻ്റെ ജനങ്ങളെ രക്ഷിപ്പാനാണ് ആ വൻമതിൽ പണിതത്. തൻ്റെ ജനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് രാജാവ് ആഗ്രഹിച്ചു. എന്നാൽ കോട്ട കാക്കുവാൻ നിർത്തിയവർ ശത്രുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങി അവരുടെ സ്വന്തം ദേശത്തെ തകർത്തു. ഇന്നിങ്ങനെയുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അഹോവൃത്തിക്കുള്ള ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കരുതുന്ന, എങ്ങനെ അവരെ താഴ്ത്താമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്നുള്ളത്. ശമ്പളം വാങ്ങിക്കുകയും സ്ഥാപനത്തെ നശിപ്പിക്കുകയും ദേശത്ത് പാർക്കുകയും ദേശത്തെ ഒറ്റിക്കുകൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അനേകരാണ്. ഈ വഷളത്വം പിടിച്ചവരുടെ നടുവിൽ പ്രവർത്തിക്കുന്നത് സാത്താനും അവൻ്റെ സിങ്കിടികളുമാണ്. കൈക്കൂലി വാങ്ങി തങ്ങളുടെ രാജ്യത്തെ തകർക്കുവാൻ അവർ അനുവദിച്ചു. പാപത്തിൽ നിന്ന് മോചനം തരുവാൻ കഴിയുന്ന ദൈവപുത്രനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ സാത്താൻ്റെ ഈ തന്ത്രത്തെ തോൽപ്പിപ്പാൻ കഴിയുകയുള്ളൂ. ജോസഫിൻ്റെ ജീവിതം നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 39:3-10 വാക്യങ്ങൾക്കകത്ത് ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ച ഒരു യുവാവായിരുന്നു ജോസഫ്. ജോസഫ് യജമാനൻ്റെ അടുക്കലെത്തിയപ്പോൾ, മിസ്രയീമിനെ യജമാനൻ്റെ വീട്ടിൽ പാർത്തപ്പോൾ യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നും യഹോവയാണ് അതിൻ്റെ കാരണക്കാരനെന്നും യജമാനൻ അറിഞ്ഞിരുന്നു. അവൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ, അവൻ്റെ മേൽ ഒരു കളങ്കം ചാർത്തുവാൻ സാത്താൻ ഒരു തന്ത്രം ഉപയോഗിച്ചു. സാത്താൻ പ്രവർത്തിച്ചത് യജമാനൻ്റെ ഭാര്യയിൽ കൂടിയാണ്. അവൾ വിഷം കുത്തിവെച്ച് അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ആ ദൈവപൈതൽ ആ പ്രതികൂലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പൗലോസിൻ്റെ ജീവിതത്തെ നോക്കിയാൽ യഹോവയെ ആരാധിക്കുന്നവരെ ഉപദേശിച്ച് നടന്നപ്പോൾ, ഉപദ്രവിച്ച് നടന്നപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ എപ്പോൾ യഹോവയെ അനുസരിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങിയോ, യഹോവ എപ്പോൾ അവനെ വിളിച്ച് അവനെ ഒരു ദൗത്യമേൽപ്പിച്ചുവോ, അന്നു മുതൽ ശത്രു അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. 2 കൊരിന്ത്യർ 11:23-28 വാക്കുകളിൽ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പൈതാഹം, ഉറക്കളപ്പ്, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ പല കഷ്ടതകൾ പൗലോസ് അനുഭവിക്കുവാനിടയായി. സാത്താൻ വചനത്തെ സ്നേഹിക്കുന്നവരെ വെറുക്കുന്നവനാണ്. സുവിശേഷത്തോടെ എക്കാലത്തും എവിടെയും ശത്രുതാ മനോഭാവത്തിൽ വർത്തിക്കുന്നവനാണ് സാത്താൻ. സാത്താന്റെ ഈ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. പുകമറ സൃഷ്ടിച്ച് തൻ്റെ ഇരകളെ ഉപദ്രവിക്കുന്ന കിനാവള്ളികളെ പോലെ സാത്താൻ പുകമറകൾ സൃഷ്ടിക്കും. സ്നേഹത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ് ശിംശോൻ. എന്നാൽ ആത്മാവ് അവനിൽ വ്യാപരിച്ചപ്പോൾ 7 പച്ച ചണനൂലിട്ടവനെ കെട്ടിയിട്ടും തീ തൊട്ടതുപോലെ ആ 7 ചണനൂലും പൊട്ടിപ്പോകുവാനിടയായി. പുതിയ കയറിട്ട് കെട്ടിയിട്ടും ശത്രു വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ ഒരു നൂല് പൊട്ടിക്കുന്നത് പോലെ അവനതിനെ പൊട്ടിച്ചു കളഞ്ഞു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ആത്മാവിൻ്റെ വ്യാപാരം അവനോട് കൂടെയുണ്ട്. പ്രിയരെ, ഒരു പുതിയ സ്വഭാവം ഉള്ളിലാക്കുവാൻ വചനമുള്ളിൽ സംഗ്രഹിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയേശുവേ, പാപമറിയാത്തവനെ ഞങ്ങൾക്ക് വേണ്ടി പാപമാക്കിയ സ്നേഹവാനായ ദൈവമേ, പാപത്തിൽ വീഴാതിരിപ്പാൻ ദൈവത്തിൽ ജനിച്ചവരാകുവാൻ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഉള്ളിൽ തന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മ ശക്തിയാൽ സ്വതന്ത്രരായി പുതുവർഷാനുഗ്രഹപ്രദമാക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഇത് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.